Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
And Nachiketas Yavanod Chodichathu Maradanandaja Atmavinte Sthiti Ettha. ഇതിന് രണ്ടാം മൂന്നാം വല്ലി രണ്ടാം വല്ലിയിൽ അദ്ദേഹം ഉത്തരം പറയുന്നു. നേരിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയല്ല. യവൻ പറയുന്നത് ഒരാൾ മനുഷ്യനായി വന്നു ജനിച്ച രണ്ട് മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓടിയെത്തുന്നു. ശ്രേയോമാർഗവും പ്രേയോമാർഗവും. ഇതിലേതാ വേണ്ടത് എന്ന് തീരുമാനിച്ച് അതിലൊന്നിനെ ഒരാൾക്ക് സ്വീകരിക്കാം. അതനുസരിച്ചായിരിക്കും അയാളുടെ പിന്നത്തെ ജീവിതം. ശ്രേയമാർഗം ആദ്യമായി ഗുരുവിൽ നിന്നോ ഉപനിഷത്തുകൾ പഠിച്ചോ ശാസ്ത്രീയമായ സത്യം എന്തെന്ന് ബുദ്ധിക്ക് ഉറപ്പുവരുത്തുക. അനുഭവിച്ചില്ല ബുദ്ധിക്ക്, ഇതൊരു ശാസ്ത്ര സത്യമാണ്. അത് ബുദ്ധിക്ക് ഉറപ്പുവരുത്താൻ ഒരു പ്രയാസമില്ല. ഇവിടെ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം മാത്രമേ സത്യമായുള്ളൂ. ആ ബ്രഹ്മം ശുദ്ധമായ ആനന്ദമാണ്. നീ ആ ബ്രഹ്മമാണ്. തത്വമസി, നീ ആ ബ്രഹ്മമാണ്. ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന നീ ആ ബ്രഹ്മമാണ്. രാഗദ്വേഷങ്ങൾ ദേവചിന്തകൾ തുടങ്ങിയ മറകൾ ഒന്നു മാറ്റിയ ശുദ്ധാനന്ദം, എന്നും നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധാനന്ദം ആണ് ഞാൻ എന്നാർക്കും അനുഭവിക്കാൻ കഴിയും. ഇത് ഗുരുവിൽ നിന്ന് പറഞ്ഞു കേട്ടു. ഉപനിഷത്ത് പഠിച്ച സത്യം ബുദ്ധിക്ക് തെളിഞ്ഞു. ഒരാൾ നിശ്ചയിക്കുന്നു, ബാക്കി എന്തൊക്കെയായാലും കർമ്മരംഗത്ത് ഞാൻ പലയിടത്തും വർദ്ധിച്ചു എന്ന് വരാം, പക്ഷേ എന്റെ ജീവിതത്തിന്റെ പരമലക്ഷ്യം ഈ ആത്മസ്വരൂപം സാക്ഷാത്കരിക്കുക. എന്റെ തന്നെ സ്വരൂപം മറമാറ്റി തെളിച്ചനുഭവിക്കലാണ്. അങ്ങനെ അനുഭവിച്ചാൽ ഞാൻ ജനിച്ചിട്ടില്ല, മരിക്കില്ല, ഞാൻ ശുദ്ധ ആനന്ദമാണ്. ഇത് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും എന്ന് ശ്രുതി ഘോഷിക്കുന്നു. അനേകമായി അത് പരീക്ഷിച്ചുറപ്പിക്കപ്പെടുന്നു. അപ്പോ എന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം, അതായത് എന്റെ സ്വരൂപത്തെ മറമാറ്റി തെളിച്ചനുഭവിക്കുക. കഠോപനിഷത്ത് അത് വ്യക്തമായി പറയാൻ പോകുന്നു. അതാണ് എന്റെ ലക്ഷ്യം. അപ്പോ ഞാനിപ്പോ എവിടെ നിന്ന് നിൽക്കട്ടെ? അടുക്കളയിലാവട്ടെ, പാചകം ചെയ്യുന്നു, ഈ പലത് കാണുന്നത് ഒക്കെ ഒരേ ബ്രഹ്മവസ്തു. ഭേദചിന്ത കുറയ്ക്കുന്നു, രാഗദ്വേഷങ്ങൾ കുറയ്ക്കുന്നു. ഇന്നലെ ചെയ്തില്ലെന്നും ഇന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. ഭൗതിക ജീവിതത്തെ ഒന്നും തിരസ്കരിക്കുന്നില്ല, എല്ലാം ഒന്ന്. പക്ഷെ അതെല്ലാം ഒന്ന്. രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ ലക്ഷ്യം അങ്ങോട്ട് ഉറപ്പിച്ച് ഓരോ നിമിഷവും മനസ്സ് രാഗദ്വേഷങ്ങളിൽ നിന്നും അകന്ന് ശുദ്ധമാകുന്നുണ്ടോ? കുറച്ചകലുമ്പോ തന്നെ ഉള്ളിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ അനുഭവമായ അന്തശീതലത, ഒരിക്കലും വിട്ടുമാറാത്ത അന്തശീതലത അനുഭവപ്പെടും. പുറത്തുനിന്ന് കിട്ടുന്നതല്ല. ആനന്ദം ആത്മാവിൽ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏതാനന്ദവും ആത്മാനന്ദമാണ്. പക്ഷെ നമ്മൾ കൃത്രിമമായ ഒരു ഉപായത്തിൽ കൂടി മനസ്സിന് അല്പനേരത്തേക്ക് ഏകാഗ്രത നേടി ആത്മാനന്ദം അനുഭവിക്കുന്നു. ഒരു പാട്ട് കേട്ടോ, ഒരു കൂത്ത് കണ്ടോ ഒക്കെ. പക്ഷെ ഈ ഉപായം പോകുമ്പോ അനുഭവവും പോയി നിലനിർത്തിച്ച് ഈ മറ സ്ഥിരമായി മാറ്റി ആനന്ദസ്വരൂപമായ ആത്മാവിനെ ഇടനിലവില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ ഈ ജീവിതത്തിൽ അത് നേടിയെടുക്കും. നയിക്കുന്നതിനു മുമ്പെങ്കിലും, ഈ ശരീരം പോകുന്നതിന് മുമ്പെങ്കിലും ഞാൻ ഈ ആത്മാനന്ദം നേടും. ഈ ലക്ഷ്യം ദൃഢമായി ഉറപ്പിച്ച് മറ്റെല്ലാ കർമ്മചലനങ്ങളും അതിനുവേണ്ടി പാചകം ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ പാചകം ചെയ്യുന്നത്? പ്രാഥമികമായി ആത്മസാക്ഷാത്കാരത്തിന്. വിശപ്പടക്കുന്നത് പിന്നീട്. യുദ്ധം ചെയ്യുന്നതും ഇതാണ് പ്രാഥമികമായി ആത്മസാക്ഷാത്കാരത്തിന്. ശത്രുക്കളൊക്കെ പിന്നീട്. അതാണ് ഗീത. ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നത്, സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ. യുദ്ധമല്ലതൊരു പ്രധാനം. യുദ്ധം ചെയ്യുമ്പോഴൊക്കെ സർവേഷു കാലേഷു മാം അനുസ്മര, ഈ സത്യത്തെ ഓർമ്മിക്കൂ, അതാണ് ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പിക്കൂ, അങ്ങനെ യുദ്ധം ചെയ്യൂ. ഇതാണ് ശ്രേയോ മാർഗം, ശ്രേയസിന്റേതായ മാർഗം, അഥവാ വിദ്യാമാർഗം. വിദ്യ എന്ന് പറഞ്ഞാൽ കുറെ ഭൗതികമായ അറിവ് നേടലല്ല, ആത്മസത്യം വ്യക്തമായി ചരിച്ച് സാക്ഷാത്കാരത്തിന് ഉപകരിക്കത്തക്കവണ്ണം ജീവിതത്തെ നയിക്കുന്നതാണ് വിദ്യാമാർഗം അഥവാ ശ്രേയോ മാർഗം. ഈ സത്യം പിടികിട്ടിയില്ല, പലത് കാണുന്നതാണ് സത്യം. അത് ലക്ഷ്യമാക്കി ആ പലതിൽ പലതിനെ ആശ്രയിച്ച് സുഖം അനുഭവിക്കാമെന്ന് തീരുമാനിക്കുന്നു. സത്യം എന്താണെന്ന് നിശ്ചയമേ ഇല്ല. പലത് പിന്നെ എന്ത് എങ്ങനെ എന്നൊരു നിശ്ചയവുമില്ല. എങ്കിലും അവയെ ആശ്രയിച്ച് സുഖിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും വളർത്തി ദിവസേന വളരുക. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഏത് ഭരണാധികാരിയുടെ പ്രവർത്തനത്തിലോ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലോ ഒക്കെ നോക്കിക്കൊള്ളുക. സമയം ഭേദചിന്തയും രാഗദ്വേഷവും വളർത്തുക. അതുകൊണ്ട് സുഖിക്കാം. കുറച്ച് ഭൗതിക സാമഗ്രികളൊക്കെ നേടി അതുകൊണ്ട് സുഖിക്കാമെന്ന് തീരുമാനിക്കുക. എന്റെ ലക്ഷ്യം ഭൗതിക സുഖങ്ങൾ നേടുക ആണ്. ഞാൻ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതാണ് പ്രേയമാർഗം അഥവാ അവിദ്യാമാർഗം എന്ന് പറയും. പ്രേയമാർഗം അല്ലെങ്കിൽ അവിദ്യാമാർഗം, ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഈ രണ്ടും മനുഷ്യന്റെ മുമ്പിൽ ഓടിയെത്തുന്നു അവൻ ജനിക്കുമ്പോൾ തന്നെ. ഞങ്ങളിതാ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സ്വീകരിക്കാം. ഇതാണ് അജയസ്വാമി പറയുന്ന, നിങ്ങളെ ഇടത്തും വലത്തും രണ്ട് ഭാഗം അംഗീകരിച്ചുകൊണ്ട് ഒരിടത്ത് ഈ സത്യത്തെ, ഉപനിഷത്ത് സത്യത്തെ വെക്കൂ, മറുഭാഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന വിഷയങ്ങളെ വെക്കൂ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ. ഇതിലേതിനെ ആശ്രയിച്ചാൽ മനസ്സിന് കാര്യമായ ശാന്തിയോ സുഖമോ കിട്ടുമോ? കിട്ടും. യുക്തി കൊണ്ടാലോചിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ അനുഭവം കൊണ്ടാലോചിക്കും. ഏതിലാ സ്ഥിരമായ ശാന്തിയോ സുഖമോ കിട്ടുമെന്ന് ഉറപ്പുള്ളത് അതിനെ അംഗീകരിക്കൂ. ചേതശ്ചഞ്ചലതാം വിഹായ പുരതസന്ധായ കോടിദ്വയൻ അല്ലെങ്കിൽ മനസ്സെ ആ ചാഞ്ചല്യമൊക്കെ വിട്ടിട്ട് രണ്ട് ഭാഗം മുമ്പിൽ വിഹരിച്ചിരിക്കൂ. ചഞ്ചലതാം വിഹായ പുരതസന്ധായ കോടിദ്വയം തത്തൈകത്ര നിധേഹി സർവവിഷയാണ്. ഒരിടത്ത് വലതുഭാഗത്ത് ഈ ലോകത്ത് കാണുന്ന എല്ലാ ജഡവിഷയങ്ങളെയും നിരത്തി നിർത്തും. അന്യത്രത ശ്രീപതിയും ഇടതുഭാഗത്ത് ആനന്ദസ്വരൂപമായ ബോധത്തെ ബോധത്തെയും നിർത്തും. വിശ്രാന്തിരു ഹിതമപ്യഹോ കൊന്നു തയോയിൽ മധ്യേത ഗാലോച്യത. ഇതിലെല്ലി ഏതിനെ അംഗീകരിച്ചാൽ മനസ്സിന് കാര്യമായ വിശ്രമവും സുഖവും നന്മയും ഉണ്ടാകും. അതാലോചിക്കൂ. യുക്തി കൊണ്ടാലോചിക്കൂ. ഇവിടെ അനന്തകോടി വിഷയങ്ങൾ. ഒന്നിനെ സ്വീകരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് മറ്റനേകമെന്നും എന്നെ സ്വീകരിക്കൂ എന്നെ സ്വീകരിക്കൂ എന്നും പറഞ്ഞ് മുമ്പിൽ നിന്ന് നിൽക്കുകയാണ്. അവയെല്ലാം തന്നെ നേരത്തെ ഇല്ലായിരുന്നു, ഇടയ്ക്ക് വെച്ചുണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാകുന്നു. വെറും താൽക്കാലികങ്ങളെന്ന് അശ്വരങ്ങൾ സ്വർഗസുഖം പോലും അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സുഖ സാമഗ്രികളും ഒക്കെ നിലനിൽക്കുകയാണ്. യുക്തി കൊണ്ടാലോചിച്ച് നോക്കൂ. ഇതിൽ ഏതിന് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ഓരോ നിമിഷവും അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു, ജീർണിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലാതാവും. പക്ഷെ പുതിയ വിഷയങ്ങൾ വരും. അതേ രൂപത്തിൽ തന്നെ വീണ്ടും അവയെ പിന്തുടരണമോ അതോ യുക്തിയാവ അനുഭവേന എത്ര പരമാനന്ദ ഏതിനെ സ്വീകരിച്ചാൽ ആനന്ദം കൂടിക്കൂടി വരുമെന്നോ. നിലനിർത്തി നിരവധി വിഷയങ്ങളെ അംഗീകരിച്ചാൽ ഒരിടത്തും സ്ഥിരമായ നില മനസ്സിലില്ലാത്ത ദുഃഖവും ദുരന്തവും കൂടിക്കൊണ്ടിരിക്കും. ലോക ചരിത്രമാദ്യം മുതൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. ഇത് സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ തത്രൈകത്വമിച്ചേഹി സർവവിഷയാൻ അന്യത്രത ശ്രീപത്തിൽ വിശ്രാന്തിര ഹിതമുപ്യഹോ പൊതു തലോർമ്മത്തെ തദാലോച്യത്തണം യുക്തിയാവ അനുഭവേന എത്ര പരമാനന്ദേവ്യതാം. എവിടെയാണോ പരമാനന്ദം അതിനെ സ്വീകരിക്കൂ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പോ ശ്രേയോ മാർഗം സ്ഥിരമായ ആത്മസത്യത്തെ സാക്ഷാത്കരിക്കുകയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുറപ്പിച്ചുകൊണ്ട് ഓരോ കർമ്മചലനവും അതിനെ സഹായിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന മാർഗമാണ് ശ്രേയോ മാർഗം. നിലനിർത്തി ഓരോന്നും സമ്പാദിക്കുന്നു, കിട്ടിയതൊന്നും പോരാ. ഒരു തൃപ്തിയും വരുന്നില്ല. തൃപ്തി വരുന്നുണ്ടോ? ഒരു തൃപ്തിയും വരുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളുടെ തേജസ്സെല്ലാം ക്രമേണ ജീർണിച്ചു വരുന്നു. എങ്ങോട്ടാണ് അവസാനം ചെന്നെത്തുകയെന്ന് നിശ്ചയമില്ല. അങ്ങനെയുള്ള വിഷയഭോഗ അനുഭവം പ്രയോമാർഗം അതും പറഞ്ഞിട്ടുണ്ട് മുമ്പിൽ. ഇതിനെ അംഗീകരിക്കൂ. ഇതാണ് പ്രയോമാർഗം. വിഷയങ്ങളെ അനുഭവിച്ച് സുഖിക്കാമെന്ന ലക്ഷ്യം. ലക്ഷ്യത്തിലാണ് വ്യത്യാസം. രണ്ട് മാർഗത്തിലും പരമലക്ഷ്യം ഉടനെ നേടാനുള്ളതല്ല. സിദ്ധാന്തപരമായി സത്യമുണ്ടെന്നറിയാം, വിഷയങ്ങളുടെ സ്വഭാവവും അറിയാം. നല്ലവണ്ണം അല്ല, ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു, ബാഹ്യ സ്പർശങ്ങൾ ഏഹി സംസ്പർശജ ഭോഗാഹ ദുഃഖയോനയേവത്തെ ഗീത. അല്ലെങ്കിൽ അർജുന, സംസ്പർശജ ഭോഗാഹ വിഷയവസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് നേടുന്ന സുഖം, അതല്പസുഖം ഇപ്പൊ തരുമെങ്കിൽ അതിന്റെ ഇരട്ടി ദുഃഖം ഓവൻ കൂടെ കൊണ്ടുവരും. ഈ സംസ്പർശത്തിലുള്ള ഭോഗാഹ ദുഃഖയോനയത്തെ എന്തോ കാര്യം ആദ്യന്തമെന്ത കൗന്ദീയ കൗന്ദീയയുടെ ആദ്യം അവസാനം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുഃഖപ്രദർ ആദ്യന്തമെന്ത കൗന്ദീയ നേഷു രമത്തെ ബുധ. ഒരു സത്യം ബുദ്ധിക്കെങ്കിലും പിടിവിറ്റുകയാണ്, അവയിൽ രമിക്കുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ഒരിക്കലും കരുതില്ല. അവർ ഉടനെ വിട്ടറിയണമെന്നൊന്നുമല്ല, അങ്ങനെ ഒന്നും ആർക്കും വിട്ടറിയാനൊക്കില്ല. ഈ സത്യം രണ്ടിടത്തും കാണും, വിഷയങ്ങളുടെ സത്യം എന്താണ്, അവയുടെ സ്വഭാവം, അതുപോലെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്, അതിന്റെ സ്വഭാവം. ഈ സത്യം കണ്ടിട്ട് യുദ്ധം പോലും ഒഴിവാക്കണമെന്നില്ല, നടത്തൂ. സത്യം കണ്ടിട്ട് നടത്തണം. ഇതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. ഇതാണ് ഒന്നുകിൽ അർജുന അവിടെ തീർത്തു പറയുന്നത്. ഞാനിപ്പോ 10-18 അധ്യായമൊക്കെ നിനക്ക് പറഞ്ഞു എങ്കിലും അർജുന, ഞാൻ സർവദുഃഖിതമം ഭൂയശ്രമുമേ പരമം മറ്റ സകല രഹസ്യങ്ങളുടെയും അപ്പുറത്തെ രഹസ്യം എന്റെ അന്തിമ വാക്ക്. ഞാനത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ അധ്യായങ്ങളിലും അത് പറയുന്നുണ്ട്. വ്യവസായ ലക്ഷ്യം അറ്റൊക്കെ മാർഗമാണ്, ലക്ഷ്യം എല്ലാ അധ്യായത്തിലും ആവർത്തിക്കുന്നു. ഇത് വ്യവസായാത്മിക ബുദ്ധിയിലേക്ക് നിശ്ചയം വന്ന, സത്യബുദ്ധി നിശ്ചയം വന്ന ബുദ്ധി ഒന്ന് മാത്രം, സർവത്ര ഈശ്വരൻ ബ്രഹ്മം, രണ്ടില്ലേ ഇല്ല. അർജുന, ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പക്ഷെ ശരിക്കും എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സർവഗുഹ്യതമം ഭൂയശ്രമം വീണ്ടും കേൾക്കൂ. പരമം വച്ചഹ, ഇതിനപ്പുറമൊന്നും പറയാനില്ല. എന്താണ്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. പലതായി കാണുന്നതൊക്കെ വിടു. വിടുന്ന് വെച്ചാൽ ശരീരം കൊണ്ട് വിടാനല്ല പറയുന്നത്. ശരീരം കൊണ്ട് വിടാൻ നമ്മളിപ്പോ വീടും വീടും ഒക്കെ വിട്ട് കൃഷി ചെയ്ത് പക്ഷെ ശരീരത്തെ കൊണ്ടുപോയല്ലേ പറ്റൂ. ദേഹം കൂടെ വരില്ലേ, അതല്ലേ ജഡദേഹമാണ് ഞാനെന്ന ചിന്തയാണ് ഏറ്റവും വലിയ ബന്ധം. അല്ലാതെ വീടോ കുടുംബമോ പണമൊന്നുമല്ല, ഞാൻ ജഡമാണ് എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ബന്ധം. അത് അതുകൂടാതെ കൃഷി അതിനകത്ത് പോകാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എന്ത് വിട്ടുപോകാൻ സത്യം ഉള്ളതുകൊണ്ട് ഗ്രഹിക്കും. അത് ആവർത്തിച്ചുറപ്പിച്ച് അതിന്റെ പശ്ചാത്തലത്തിൽ ജീവിതത്തിന് രൂപം. ഇതാണ് ആദ്യം നമ്മോട് പറയുന്നത്. തപോവന സ്വാമി പറയുന്നു, പാലക്കാട്ട് ജനിച്ച ആളാണ് തപോവന സ്വാമി. അദ്ദേഹം ഈ ശ്രീമാർഗം അംഗീകരിച്ച് ആത്മാവിനെ പൂർണ്ണമായി അനുഭവിച്ച അതിന് ഹിമാലയത്തിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ കൂട്ടാക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നു, ലബ്ധ്വാ ദേഹം ദുർലഭം മാനുഷാക്ഷ്യം. ഈ മനുഷ്യ ശരീരം കിട്ടി, അതിദുർലഭം ആയ മനുഷ്യ ശരീരം കിട്ടി. എന്നിട്ട് ഹിത്വാ ശ്രേയ ശ്രേയസാമോദതീയ, ശ്രേയസിനെ മാറ്റി നിർത്തിയിട്ട് ആരാണോ പ്രേയസ്സിൽ മാത്രം രമിക്കുന്നത് അയാൾ ക്ഷീരാംഗംസ പ്രോച്ചവാണുമേ പാത്രയെ ഖാദതി ക്ഷുദ്രഭാഗ്യ. അയങ്ങനെയുള്ളതാണെന്നറിയാനോ, നല്ലൊരു സ്വർണപാത്രത്തിൽ നിറയെ അത്യന്തം അമൃതതുല്യമായ പാൽപായസം നിറച്ച് അയാളെ കയ്യിൽ കൊടുത്തു. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, ക്ഷീരാംഗംസ പ്രോക്ഷുവ പാൽപായസം ഒഴിച്ചു ഒഴിച്ചുകളഞ്ഞിട്ട് രൗമ്യ പാത്രയെ സ്വർണപാത്രത്തിൽ ഗോദ്രമാണ് ഓടയിൽ ഒരു പുഴുക്കളും ഒക്കെ നിറഞ്ഞ ഓടയിൽ ഒഴുകുന്ന വെള്ളം ആ പാത്രത്തിൽ കോഴി നിറച്ചിട്ട് കുടിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ശീലാനംസ പ്രോത്സവ ഗോദ്രവാണവും രൗമ്യ പാത്രയെ സ്വർണപാത്രത്തിൽ ഖാദതി ക്ഷുദ്ര ഭാഗ്യ ഭാഗ്യം അവന്റെ മുമ്പിൽ പൂർണ്ണമായും എത്തി. പക്ഷെ എന്ത് ചെയ്യാം, ക്ഷുദ്ര ഭാഗ്യം, ആ ഭാഗ്യം അവനനുഭവിക്കാനുള്ള ഭാഗ്യമില്ല, എത്തി അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. ഇതാണ് ശ്രേയോമാർഗം പ്രയോമാർഗം, വിദ്യാമാർഗം അവിദ്യാമാർഗം. വിദ്യാമാർഗം ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കിയുള്ള മാർഗം, വിഷയസുഖങ്ങളെ ലക്ഷ്യമാക്കിയുള്ള മാർഗം അവിദ്യാമാർഗം. കഠോപനിഷത്ത് അടുത്ത വെള്ളിയിൽ ആദ്യത്തെ ആറ് ശ്ലോകങ്ങളിൽ ഈ രണ്ട് മാർഗങ്ങൾ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏത് വീണോ അംഗീകരിക്കുക, നലീവസെ ഈ രണ്ട് മാർഗം എത്തിച്ചേരുന്നു. മരണാനന്തരം എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തരം ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്താ, ആത്മാവ് മരിക്കുന്നില്ല, ശ്രേയോമാർഗം അംഗീകരിച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മുമ്പോട്ട് നിന്നുന്ന ഒരാളിന്റെ അനുഭവം, ആത്മാവ് ജനിച്ചതല്ല, നജായതേ മൃഗതേമോ കഥാചിത് ഗീത, അത് ജനിക്കുന്നില്ല, അത് ജീവനിക്കുന്നില്ല, മരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആത്മസാക്ഷാത്കാരത്തിന്റെ മുമ്പിൽ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ജനിക്കാത്ത ആത്മാവ് എവിടെ മരിക്കാനാണ്? പിന്നെ മരണമൊക്കെ സംഭവിക്കുന്നത് ഈ മായ ചിത്തം, മായ ഉണ്ടാക്കുന്ന ചിത്തത്തിന്റെ ശ്രമം, അത് ആഗ്രഹം തീരാത്തത് കൊണ്ട് പുതിയ പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. മായ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു നിശ്ചയമില്ല. പക്ഷെ പുതിയ ശരീരം കിട്ടുന്നു, പഴയ മുണ്ട് മാറ്റി പുതിയ മുണ്ട് കൊടുക്കുന്നതിലൂടെ എന്നാണ് ഗീത പറയുന്നത്. അത് കാമ രൂപമായ ചിത്രം നിലനിൽക്കുന്നത്രയും അത് തുടരും. മരിക്കുമ്പോൾ സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരമായ ചിത്രം കാമങ്ങളുമായി ഇറങ്ങിപ്പോകും. അത് കാമങ്ങൾക്കനുസരിച്ച് പുതിയ ശരീരം സ്വീകരിക്കും, അത് ജനനം. അപ്പൊ അതിനൊക്കെ ഉത്തരം ശ്രേയോമാർഗം അംഗീകരിക്കുന്നയാളിന് തെളിഞ്ഞു കിട്ടുന്നു. ശ്രേയോമാർഗം അംഗീകരിക്കൂ ഇല്ലാമ അടുത്ത വെള്ളി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അന്യശ്രേയോ അന്യദുതൈവ പ്രേയ അനുഗ്രഹസെ ശ്രേയസ് വേറെ പ്രേയസ് വേറെ. അന്യശ്രേയോ അന്യദുതൈവ പ്രേയ തേഭയെ മാനാർത്ഥയെ പുരുഷം സിനീത. ഈ രണ്ട് ലക്ഷ്യങ്ങളും മനുഷ്യനായി ജന്മമെടുക്കുന്ന ഒരാളിന്റെ മുമ്പിൽ ഓടിയെത്തുന്നു. തയോ ശ്രേയ ആദദാനസ്യ സാധുഭവതി. അല്ലെങ്കിൽ നചികേതസ്, അവരിൽ ആരാണോ ശ്രേയസ്സിനെ അംഗീകരിക്കുന്നത് അവര് ജന്മം സഫലമാക്കുന്നു. സാധുഭവതി തയോ ശ്രേയ ആദദാനസ്യ സാധുഭവതി ക്ഷീയതേ അർത്ഥാ യവ പ്രേയോ വൃണീതേ. ആരാണോ പ്രേയസ്സിനെ വഹിക്കുന്നത് അവന് സകലതും നഷ്ടമാവുന്നു. ശരീരമൊക്കെ സകലതും, എന്ത് ക്ലേശം സഹിച്ചാണ് പണം ഉണ്ടാക്കുന്നത്, പണം ഉണ്ടാക്കണ്ടെന്നൊന്നും വേദന്ത ഒരർത്ഥം പറയുന്നില്ല. അറിഞ്ഞുകൊണ്ടുണ്ടാക്കും ഒരു നാടകം, അതിനെ കുറിച്ച് അറിയാതെ ഇതാണ് എന്റെ ഭരണ ലക്ഷ്യം എന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ആടിന് ആ പണം മുഴുവൻ വിട്ടുപോകേണ്ടി വരും. അപ്പോഴോ എന്ത് ക്ലേശിച്ചു, അപ്പോഴാണ് കിടന്ന് പെടൽ, ഞാൻ എന്ത് ശ്രമിച്ചുണ്ടാക്കിയ പണമാണ് എല്ലാം വിട്ടുപോകുന്നു, സമ്പത്തെല്ലാം വിട്ടുപോകുന്നു, വീടും നാടും ഒക്കെ വിട്ടുപോകുന്നു, ശരീരം പോലും വിട്ടുപോകുന്നു മരണത്തോടു കൂടി. ഇതാണ് പ്രയോഗമാർഗം കൊണ്ട് വന്നു ചേരുന്നത്. ക്ഷീയതേ അർത്ഥാ സകലതും നഷ്ടമാകുന്നു. നചികേതസേ ഇവ പ്രയോഗണീതേ. ആരാണോ പ്രേയസ്സിനെ ഭരിക്കുന്നത് അവർക്ക് സകലതും നഷ്ടമാകുന്നു. സത്യമല്ലേ? ഇതൊക്കെ ചിന്തിക്കുക, ഈ പറയുന്നതൊക്കെ സത്യമാണോ, അതോ ഈ പറയുന്നതിലൊക്കെ പൊള്ളത്തരം വലുതുണ്ടോ? പലരും പറയുന്നത് ഭൗതിക സുഖം കിട്ടിയിട്ടുള്ള വേദാന്തം ഒന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് പറഞ്ഞാലും ഭൗതിക സുഖമൊക്കെ ഏത് നിമിഷത്തിലും വിടേണ്ടി വരും. ഏത് നിമിഷത്തിലും എത്ര പേരാണ് തിരുവനന്തപുരത്തിന്റെ ഡോക്ടേഴ്സാണ് രോഗികളെ നോക്കിക്കൊണ്ട് നിൽക്കവേ കുഴഞ്ഞു വീണ് മരിക്കുന്നു, തീർന്നു. എല്ലാ ഭൗതിക സുഖവും അവിടെ തീർന്നു. അപ്പോൾ ഭൗതിക സുഖം വിട്ടിട്ടുള്ള വേദാന്തം വേണ്ട, വേണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഭൗതിക സുഖമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ വിട്ടില്ലെങ്കിലും ഏത് നിമിഷവും വിട്ടുപോകും എന്ന് വേറെ ചില തള്ളിക്കടയൊന്നും നോക്കാം. അത് അറിഞ്ഞുകൊണ്ട് അവ കൈകാര്യം ചെയ്യും, വീണ്ടും പോട്ടെ. പക്ഷെ എന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ആത്മസുഖം നേടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവയിൽ ഒന്നും ഭേദചിന്ത വെച്ച് പുലർത്തുന്നില്ല, രാഗദ്വേഷങ്ങളും ഇല്ല. നല്ല സുഖം അന്തശീതളത. കൃഷ്ണൻ പറയുന്നത് പ്രസാദൻ ഗീതയിൽ, പ്രസാദേ സർവദുഃഖാനാം ഹാനി, രണ്ടാം അധ്യായത്തിൽ പറയുകയാണ്. രാഗദ്വേഷങ്ങൾ മാറ്റി ലോകരംഗത്ത് പ്രവർത്തിക്കൂ, മനസ്സ് പ്രസന്നമാവും. അത് ആത്മാനന്ദമാണ് ആ പ്രസന്നത. നിരപേക്ഷമായ ആ പ്രസന്നത കിട്ടിയാൽ സർവദുഃഖാനാം ഹാനി. അതുപോലെ സകല ദുഃഖങ്ങളും തീരുന്നു. അത് പിന്നെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുന്നു. ശരീരം പോയാലും അത് വിട്ടുപോകില്ല. കാരണം ഈ ആനന്ദം ശരീരത്തിൻ്റെതല്ല, അതുള്ളിലുള്ള ബോധത്തിന്റെ എന്റെ സ്വരൂപമാണ്. എന്റെ സ്വരൂപമാണ് ആ ആനന്ദം. അത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല. അതിനെ അത് ഒരിക്കലും നഷ്ടമാവില്ല, ഇത് ഉറപ്പുവരും. അതാണ് യമൻ പതിദേവസ്വനോട് പറയുന്നത്, അന്യശ്രീയോ അന്യതൈവപ്രയേ നാനാർത്ഥേ പുരുഷം സിനീത തയോ ശ്രേയ ആദദാനസ്യ സാധുഭവതി. ആര് ശ്രേയസ്സിനെ അംഗീകരിക്കുമോ അവന്റെ ജീവിതം സഫലമാകുന്നു, ധന്യമാകുന്നു. കിയതേ അർത്ഥാദ്യവിപ്രയോണീതേ, ആരാണോ പ്രയസ്സിനെ വരിക്കുന്നത് അവന് സകലതും നഷ്ടപ്പെടുന്നു. അടുത്ത ശ്ലോകവും അത് തന്നെ, ശ്രേഷ്ഠ പ്രേയസ്ഥ മനുഷ്യമേധ ആവർത്തിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യന്റെ മുമ്പിൽ ഓടിയെത്തുന്നു. ശ്രേഷ്ഠ പ്രേയസ്ഥ മനുഷ്യമേധ തൗ സംഭരിത്തിഴിവിനത്തി ധീര, മോഹവക്ഷനാകാത്ത ധീരൻ. രണ്ടിനെയും ആചാര്യ സ്വാമികൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എനിക്ക് ആശ്വാസം തരുന്നത് ഇത് തരുമോ അതോ ഇത് തരുമോ എന്ന വിഷയങ്ങളെയും സത്യത്തെയും മാറി മാറി നോക്കി സംഭരിത്യ നല്ലവണ്ണം പരിശോധിച്ചിട്ട് വിവിനത്തി ധീര, ധീര വിവിനത്തി വേർതിരിച്ച് മനസ്സിലാക്കും. ജഡവിഷയങ്ങൾ അവരുടെ സ്വഭാവം എന്ത് വേർതിരിച്ച് മനസ്സിലാക്കുന്നു. ശ്രേയോ ധീരോ അഭിപ്രേയസോ പ്രണീതേ, ധീരൻ. അല്പം ഈ മായയൊക്കെ മാറ്റി നിർത്തണമേ, അതിനൊരു ഒരു ധീരത വേണം. തക്കാലം മുമ്പിൽ ഇല്ലാത്ത സുഖം, പക്ഷെ ആ സുഖം നാം തന്നെ. വിഷയസുഖവും ഒന്നും തക്കാലം മുമ്പിലില്ല, വളരെ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതാണ് വിഷയസുഖവും. ഇവിടെയും അല്പം പരിശ്രമം ആവശ്യമാണ്. പക്ഷെ ആത്മസുഖം നേടിയെടുത്താൽ അതൊരിക്കലും പിന്നെ നഷ്ടപ്പെടില്ല എന്ന ഒരു പരിതസ്ഥിതിയിലും നഷ്ടപ്പെടില്ല. അതാണ് കർമ്മരംഗത്ത് നിങ്ങൾ എവിടെ നിന്നാലും എന്ത് കർമ്മം ചെയ്താലും ആത്മസുഖം ഒരാളിന് അനുഭവപ്പെട്ടു തുടങ്ങിയാൽ അത് നഷ്ടമാവില്ല. ആത്മജ്ഞാനം ഒരിക്കലുണ്ടായാൽ പിന്നെ ഒരു കാരണവശാലും നഷ്ടമാവില്ല. എന്താ കാരണം? ശാസ്ത്ര സത്യമാണ്. ഓക്സിജനും ഹൈഡ്രജനും ചേർന്നതെല്ലാം ഉണ്ടാകും എന്നൊരു ഒരു കെമിസ്റ്റ് പരീക്ഷണങ്ങളിൽ കൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസർ ആയി കിടക്കട്ടെ, അല്ലെങ്കിൽ എന്ത് കർമ്മത്തിലോ ഏർപ്പെടട്ടെ, വെള്ളം കണ്ടപ്പോ അയാൾ പറയും, മരിക്കാൻ കിടക്കുമ്പോ പോലും പറയും ഓക്സിജനും ഹൈഡ്രജനും. ഇത് ശാസ്ത്ര സത്യമാണ്. അതുകൊണ്ട് ആത്മജ്ഞാനം ഒരിക്കലും ഉണ്ടായാൽ പിന്നെ ഒരിക്കലും നഷ്ടമാവില്ല. അത് ശാസ്ത്രീയമായ സത്യമാണ്.